Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Chandogya Upanishad, Spiritual Discourse in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
Purnamaya Swatantryam. എന്ന് പറയുന്ന ഭൗതികമായ സ്വാതന്ത്ര്യത്തെ കുറിച്ചല്ല പറയുന്നത്. ആത്മീയമായ സ്വാതന്ത്ര്യത്തെ കുറിച്ചാണ് പറയുന്നത്. ഭൗതിക സ്വാതന്ത്ര്യം ധരിക്കരുത്. നമ്മൾ മറ്റൊരാൾ ഭരിക്കുന്നു, അതുകൊണ്ട് തന്നെ വരുന്ന അസ്വാതന്ത്ര്യം, അതല്ല ഇവിടെ പറയുന്നു. ആധ്യാത്മികമായ സ്വാതന്ത്ര്യം വെച്ചാൽ ആന്തരികമായ സ്വാതന്ത്ര്യം. ബാഹ്യമായ വിദ്വാന്റെ കൈകളെ ബന്ധിച്ചിരുന്നാൽ അങ്ങനെ ചെയ്യാൻ മതി. ആന്തരികമായി വിദ്വാൻ സ്വതന്ത്രനാണ്. ആധ്യാത്മികതയുടെ ആത്യന്തികമായ താല്പര്യം ഇതേ സിദ്ധിയോ ശക്തിയോ എന്തൊക്കെ നേടിക്കഴിഞ്ഞാലും ശരി, ഈ ആത്മീയ സ്വാതന്ത്ര്യം, അതിൽ നിന്ന് കിട്ടുന്ന ശാന്തി സുഖം അനുഭവിച്ചാൽ പിന്നെ ഇതുകൊണ്ട് യാതൊരു പ്രയോജനം. ഇതെല്ലാം അതിനു വേണ്ടിയിട്ടാണ്. ശാസ്ത്രവും ഗുരുവും ഉപദേശവും എല്ലാം ഈ ആന്തരികമായ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ്. ജ്ഞാനം വിജ്ഞാനം കൊണ്ട് വരുന്ന സ്വാതന്ത്ര്യത്തിന് വേണ്ടി, ബന്ധവും അതിനു വേണ്ടിത്തന്നെ. ഇതെല്ലാം ബന്ധമാണല്ലോ. എല്ലാ ബന്ധവും ബന്ധനമാണ്. എല്ലാ ബന്ധനവും ഈ മോചനത്തിന് വേണ്ടിയിട്ടാണ്, ആത്മീയ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ്. ബാഹ്യമായ സ്വാതന്ത്ര്യം അല്ലാന്ന് എന്തുകൊണ്ട് പറഞ്ഞു? കാരണം നിരപേക്ഷത, വിജ്ഞാനം തുടങ്ങിയ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ ആനന്ദമല്ല, ആന്തരികമായി സംഭവിക്കുന്ന കാര്യങ്ങൾ, ബാഹ്യമായി സംഭവിക്കുന്ന കാര്യങ്ങൾ. പഞ്ചഭൂതാത്മകമായിരിക്കുന്ന ഈ ശരീരം കൊണ്ടോ കർണങ്ങളെ കൊണ്ടോ ഒന്നും ഒരാൾക്ക് സ്വാതന്ത്ര്യം നേടാൻ പറ്റത്തില്ല. ആത്മീയ ബോധം അല്ലാതെ ഇതിന്റെ സ്വഭാവമാണ് ബന്ധിക്കുക എന്ന് പറയുന്നത്. സ്വതേ ബന്ധിക്കുന്നതാണ് ഈ ശരീരത്തിന്റെ സ്വഭാവമെങ്കിലും ഈ ശരീരത്തിലിരിക്കെ തന്നെ ഒരുവൻ സ്വയം തന്റെ ചക്രവർത്തി താൻ തന്നെയാകുന്നു. ഇത് ജ്ഞാനം നേടിയ അവസ്ഥയെ കുറിച്ച് പറയാം. ജ്ഞാനം നേടുന്ന സാധനങ്ങളെ കുറിച്ചല്ല, ആ സാധനകളിൽ കുറച്ച് പാരതന്ത്ര്യം വരും. അതൊരു സാധന എന്നാണ് പറയുന്നത്. ഗുരുശിഷ്യ ബന്ധം, ഗുരുശിഷ്യ ബന്ധത്തിൽ ഒരു പാരതന്ത്ര്യമുണ്ട്, അതൊരു സാധന എന്നുള്ളതാണ്. അതിന്റെ പൂർണ്ണതയെ കുറിച്ച് പറയുകയാണ്. അവിടെ പാരതന്ത്ര്യമുണ്ട്. ഒരു ഗുരു ആഗ്രഹിക്കത്തില്ല ശിഷ്യനെന്നും തനിക്ക് പരതന്ത്രനായിരിക്കണം, തനിക്ക് അധീനനായിരിക്കണം എന്ന് ആഗ്രഹിക്കത്തില്ല. മറിച്ച് എന്താണ്? അവന്റെ മോചനമാണ് ഗുരു ആഗ്രഹിക്കുന്നത്. അവന്റെ സ്വാതന്ത്ര്യമാണ്, ആത്മീയ സ്വാതന്ത്ര്യമാണ് ഗുരു ആഗ്രഹിക്കുന്നു. ശിഷ്യനിൽ തന്റെ അധീനതയല്ല ഗുരു പ്രതീക്ഷിക്കുന്നു. ആ സ്വാതന്ത്ര്യം എത്തുന്നതുവരെ ഉള്ള ഒരു നിയന്ത്രണം എന്നുള്ള നിലയ്ക്ക് ശിഷ്യൻ സ്വയം സ്വീകരിച്ചിരിക്കുന്നതാണ് അത്തരം പരാധീനതകൾ. ഗുരു ശിഷ്യ ബന്ധം എന്നും പറയും പരാധീനത. പക്ഷെ അത് പരമാർത്ഥമല്ല. ഒരു ശിശു ശിശുവായിരിക്കുന്നു എന്ന് ഒരിക്കലും ഒരു അമ്മ ആഗ്രഹിക്കട്ടെ. വളർന്ന് സ്വന്തം കാലം നിൽക്കണം, സ്വതന്ത്രനാകണം എന്നും ആഹാരം അതിന്റെ വായിൽ വെച്ചു കൊടുക്കണമെന്നും ഒരു മാതാവും ആഗ്രഹിക്കട്ടെ. മറിച്ച് സ്വയം ആഹരിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതുപോലെ ആത്യന്തികമായ സ്വാതന്ത്ര്യമാണ് എല്ലാ കെട്ടുപാടുകളിൽ നിന്നുള്ള മോചനം, എല്ലാ വിധേയത്വങ്ങളിൽ നിന്നും എല്ലാ കടമകളിൽ നിന്നും ഉള്ള മോചനം, കൃതകൃത്യത. അതാണ് ആത്യന്തികമായി ഒരു നേടേണ്ടത്. നിസ്സംഗത, ഒന്നിനോടും ബന്ധമില്ല, എല്ലാത്തിൽ നിന്നുള്ള മോചനം, അത് സ്വയം അനുഭവിക്കും. താൻ സ്വതന്ത്രനാണ്, അതൊരു അഹമ്മതിയായിട്ടല്ല, ഒരു അഹങ്കാരമായി തോന്നുന്ന ഈ ആത്മബോധം കൊണ്ടൊരാൾക്ക് തോന്നും. അതുകൊണ്ടാണ് അഹങ്കാരാദേശത്തിന് ശേഷം ആത്മാദേശം എന്ന് പറഞ്ഞത്. ആത്മബോധം കൊണ്ടത് തോന്നണം ഒരാൾ, താൻ സ്വതന്ത്രനാണ്, നിരപേക്ഷനാണ്, സ്വാനുഭവമായി വരണം. അതാണ് ഇതിന്റെയൊക്കെ ലക്ഷ്യം. അതാണ് താൻ തനിക്ക് തന്നെ ചക്രവർത്തിയായിരിക്കുന്നു, താൻ മറ്റൊന്നിനും അധീനമല്ല എന്ന് പറയുന്നു. പറയുന്നു ഇത് തയപുന്നക്ഷണ വിദ്വാൻ. ഇവ എവിടെയാ സുഖം? എന്താണ് ഭൂമാവ്? എന്താണ് പരമാനന്ദം? വിദ്വാൻ ഏവൻ ലക്ഷണം, ഈ ലക്ഷണങ്ങളോടുകൂടിയ വിദ്വാൻ, ആ നിരപേക്ഷനായിരിക്കുന്നു, നിസ്സംഗനായിരിക്കുന്നു, പൂർണ്ണ സ്വതന്ത്രനായിരിക്കുന്നു വിദ്വാൻ. ജീവൻ ഏവ സ്വരാജ്യ അഭിഷക്ത സ്വയം ചക്രവർത്തിയായി. വേറെ ആരെങ്കിലും അയാൾ എന്തെങ്കിലും ആക്കിയതല്ല, അത് പറയുന്നതാണ്. രാജാവിനെ ചക്രവർത്തിയാക്കുന്നത് പുരോഹിതനാണ്, അഭിഷേകം ചെയ്ത് ചക്രവർത്തിയായി ആക്കുന്നു. ഇതങ്ങനെയല്ല, സ്വയം തന്നെ ആയതാണ്. സ്വയോഗനായി തീരുകയാണ്. ഇവാണ് സ്വരാജ്യത്തിൽ അഭിഷിക്തനായവൻ. പതിദേവി ദേഹി, ഈ ശരീരനാശത്തിനും സുരാടേ ഭൂതി യഥൈവം ഭൂതി തദൈവ തസ്യ സർവേഷു ലോകേഷു കാമചാരഭൂ. ഈ തത്വഗ്രഹണവും മുമ്പ് പറഞ്ഞ ഉപാസനകളും തമ്മിലുള്ള വ്യത്യാസത്തെ കൂടി പറയുന്നു. ഒരു ഉപാസന എന്ന് വെച്ചാൽ അതിന്റെ ഫലം അത്രേ സംഭവിക്കും. പിന്നെ എന്തെങ്കിലും ഫലം സംഭവിക്കണമെങ്കിൽ പിന്നെ അതിനുള്ള സാധനം ചെയ്യുന്നു, ദൈവത്തെ ഉപാസിക്കുന്നു. എന്താ ഫലം? ദേവതാ സാക്ഷാത്കാരം, അത് തന്നെ ദേവതാനുഗ്രഹം ഫലം, അതേ ഉള്ളൂ. അതിനപ്പുറം ഫലം ഉണ്ടാകത്തില്ല. ജ്ഞാനത്തെ, മുക്തിയെ ആർക്കും കൊടുക്കാൻ പറ്റത്തില്ല, ഒരാൾക്ക് വാങ്ങാനും പറ്റത്തില്ല. ഇതൊരാരും വാങ്ങിയിട്ടുമില്ല, ആരും കൊടുത്തിട്ടുമില്ല. അങ്ങനെ കൊടുക്കൽ വാങ്ങും, ക്രയ വിക്രയം ചെയ്യുന്ന സാധനങ്ങളുണ്ട്. ഇത് മുക്തി എന്ന് പറയുന്നു. അതിനോട് പറയുന്നത് എന്താണ്? സ്വയം അഭിഷക്തനാകുക എന്ന് പറയുന്ന അതാണ്. വേറൊരാള് കൊടുക്കുന്ന ചോദ്യം, ഈശ്വരൻ കൊടുക്കത്തില്ലേ? ഗുരു കൊടുക്കത്തില്ലേ എന്നൊക്കെ ചോദ്യം പറയും. അങ്ങനെ ചെറുപ്പത്തിൽ ഈശ്വരൻ നൽകുന്നു, ഗുരു നൽകുന്നു എന്നൊക്കെ പറയാറുണ്ട്. എന്താ എന്റെ താല്പര്യം? അതിനുവേണ്ടി സഹായിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അതിനുവേണ്ടി സാഹചര്യങ്ങൾ ഒരുക്കുന്നു, അതിനുവേണ്ടിയുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നു, അതിന് വരുന്ന വിഘ്നങ്ങൾ പരിഹരിക്കുന്നു, അത്രയേ ഉള്ളൂ. അത് ചെറിയ കാര്യമില്ല, അത് വലിയ കാര്യമാണ്. പക്ഷെ അതിനേക്കാളും വലിയ കാര്യമാണ് അത് നേടുക. അത് സ്വയം കൈവരുന്നു എന്ന് പറയുന്നത് അതിലൊക്കെ ഉപരിയായ കാര്യമാണ്. അതുകൊണ്ട് അത് കൊടുക്കാനും വാങ്ങാനും പറ്റിയ കാര്യമില്ല. മറ്റുള്ളതെല്ലാം അതിനുവേണ്ടി സഹായിക്കുന്നു. സ്വയം എന്താണിത്? സുരാട്ട്, സ്വയം ചക്രവർത്തിയാണ്. സ്വയം ഒരുവനിൽ വെളിപ്പെടുന്നതാണ്, സ്വതസിദ്ധമാണെന്നും പറയും, സ്വയം സിദ്ധമാണ് എന്ന് പറയും. ബാക്കിയുള്ള സർവ്വതും എന്താണ്? അതിനുള്ള അനുകൂലമായ സാഹചര്യങ്ങളെ സൃഷ്ടിക്കുന്നു. അതുകൊണ്ട് അതൊക്കെ ആവശ്യമാണ്, അതിന്റെ പ്രാധാന്യം ഒട്ടും കുറയുന്നില്ല. സ്വസിദ്ധമായിരുന്നു, പക്ഷെ അതിന് ഭ്രമം പാടില്ല. ഇതൊരാളടുത്ത് തരുന്നതാണ്, ഞാൻ വാങ്ങുന്നതാണ് എന്നുള്ള ഭ്രമം പാടില്ല, എന്നുള്ള പ്രതീക്ഷയും പാടില്ല. അങ്ങനെയായിരുന്നെങ്കിൽ ഒരാൾക്ക് സാധനയുടെ ആവശ്യമുണ്ടായിരുന്നു. സാധന എന്ന് പറയുന്നത് വ്യർത്ഥമായി, വിശ്രവണ മനനങ്ങളെല്ലാം വ്യർത്ഥമാകും. ഒന്നിന്റെ ആവശ്യമില്ല, ഒരാളെ തരുന്നു, ഞാൻ വാങ്ങുന്നു. ശാസ്ത്രവും ഗുരുവും എല്ലാം വ്യർത്ഥമാകും. ഗുരുവും ശാസ്ത്രവും എല്ലാം സാധനയുടെ ഭാഗമാണ്, സിദ്ധിയുടെ ഭാഗമല്ല. സിദ്ധിയിൽ ഗുരു നൈവ ശിഷ്യ, അതാണ് സിദ്ധിയുടെ ഭാഗമായി. ഗുരുവിന് ഈശ്വരനുമില്ല, അവിടെ എന്താണ് തത്വമസി? സാധനയുടെ ഭാഗമായിട്ടാണ് ഇതെല്ലാം. സാധന എവിടെ? അത് സാധകനിലാണ്, സിദ്ധനിലുണ്ട്. അപ്പൊ അവിടെയെല്ലാം സ്വയം ആണ് തന്നിൽ സംഭവിക്കുന്നത്. യഥേവം ഭവതി തദേവ തസ്യ സർവേഷു ലോകേഷു കാമചാരോ ഭവതി. അതിന്റെ ഫലം പറയും. മുമ്പ് ഓരോ ഉപാസനകളും പറഞ്ഞെടുത്ത് അതാത് ഉപാസനയ്ക്ക് മനസ്സിന്റെ മനസ്സ് ഏതുവരെ പോകുന്നു, പ്രാണൻ ഏതുവരെ പോകുന്നു, മനസ്സിന്റെ തലം, പ്രാണന്റെ തലം, ബുദ്ധിയുടെ തലം, വിജ്ഞാനത്തിന്റെ തലം, അതുവരെ അവൻ എത്തിച്ചേരുന്നു എന്ന് പറഞ്ഞു. ഇതങ്ങനെയല്ല, സർവേഷു ലോകേഷു കാമചാരോ ഭവതി. ഇവിടെ അങ്ങനെ ലോക നിബന്ധനകളില്ല, പൂർണ്ണ സ്വതന്ത്രനാകുന്നു. കാമചാരിത്വം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യമാണ്, സ്വാതന്ത്ര്യം. ഇതിനകത്ത് ഒരാൾക്ക് പുറത്തു പോകണം, അപ്പൊ അവിടെ പുറത്തൊരാളെ കൊണ്ട് അനുവാദമാകണം, എന്നാലേ പുറത്തു പോകാൻ പറ്റും. ഒരാൾക്ക് പുറത്തു പോകണം അനുവാദം വേണ്ട, അയാൾ കാമചാരിയായി. ഇഷ്ടമുള്ളപ്പം പുറത്തു പോകാം, ഇഷ്ടമുള്ളപ്പം വരാം, മറ്റൊരാളോട് ചോദിക്കേണ്ട കാര്യമില്ല. ഇതുവരെ പറഞ്ഞ ഉപാസനാ ഫലങ്ങളിലെല്ലാം ആ പൂർണ്ണമായ കാമചാരിത്വമില്ല, അയാൾ ചെയ്യുന്നതിന്റെ ഫലം അത്രയേ ഉള്ളൂ. അതാണ് പറഞ്ഞത്, അത് ലോകത്തിലെത്താം, ആ ലോകത്തെത്താം, മനസ്സെത്താമെന്നുള്ളടത്തെത്താം, സ്മൃതി എത്താമെന്നുള്ളടത്തെത്താം. ഇവിടെ പറയുന്നു അങ്ങനെ അല്ല കാമചാരിത്വം, നിരപേക്ഷമായ സ്വാതന്ത്ര്യം. ഒരുവൻ വിജ്ഞാനത്തിലൂടെ ഒരുവന് കിട്ടുന്നത്, ഭൂമവിദ്യയിലൂടെ കിട്ടുന്നത്. പറയുന്നു പ്രാണാദിഷു പൂർവ ഭൂമിഷു തത്ര അസ്യേതി താവന് മാത്ര പരിച്ഛിന്ന കാമചാരത്വ മുക്തം അന്യരാജത്വം ച അർത്ഥപ്രാപ്തം സാധിശയത്വ യഥാപ്രാപ്ത സ്വരാജ്യ കാമചാരത്വ അനുവാദേന തത്ര നിവൃത്തി രഹിച്ചതേ സ്വരാട് ഇത്യാദന അനത്തിന് വിശദീകരിക്കുന്നു. അവൻ സ്വയം ചക്രവർത്തിയായിരിക്കുന്നു, അവൻ പൂർണ്ണ സ്വതന്ത്രനായിരിക്കുന്നു, അവൻ നിരപേക്ഷനായിരിക്കുന്നു എന്നല്ല ഇവിടെ പറയുന്നത്. എന്തുകൊണ്ട് പ്രാണാദിഷു ഭൂമം പൂർവ്വം മുമ്പ് പറഞ്ഞ പ്രാണൻ തുടങ്ങി എന്നോട്ട് നാമം വരെ പറഞ്ഞു ഓരോ അവസ്ഥകൾ, എന്തിന്റെ അവസ്ഥ, മനസ്സിന്റെ അവസ്ഥകൾ, ഉപാസകന്റെ അവസ്ഥകൾ, ഓരോരുത്തരും അവരവരുടെ സ്ഥാനത്ത് അവർ ഹേമന്മാരാണ്, സ്വതന്ത്രരാണ്. തന്റെ ആ ഭൂമികയിൽ അവിടെ അവർക്കൊരു സ്വാതന്ത്ര്യമുണ്ട്, അവരവിടുത്തെ ചക്രവർത്തിമാരാണ്. ഇരിക്കുന്നിടത്ത് അവൻ അവിടുത്തെ വലിയാണ്. ഒരു വീട്ടിലിരിക്കുമ്പോൾ വീട്ടിൽ ഗ്രഹനായകൻ ആ വീട്ടിന്റെ വലിയാണ്. നമ്മളും അങ്ങനെ ഓരോ സ്ഥലത്തിരിക്കും. അടുക്കളയിൽ ഇരിക്കുന്ന ആൾ അവിടുത്തെ ചക്രവർത്തി, വേറെടുത്തിരിക്കുന്ന ആൾ അവിടുത്തെ. തന്റെ അധീനത്തിൽ എന്തുണ്ടോ അവിടെ താൻ കേമനായിരിക്കുന്നു. അതുപോലെ ഈ മനസ്സിന്റെ ഓരോ തലത്തിലെത്തുമ്പോൾ എത്തപ്പെടുമ്പോൾ ഉപാസനകളുണ്ട്, അല്ല അവിടെ സ്വാതന്ത്ര്യമുള്ളവനായിരിക്കുന്നു. സർവസ്വാതന്ത്ര്യമായിട്ട് കിട്ടുന്നില്ല. താവൻ മാത്ര പരിച്ഛിന്ന കാമചാരത്വം അതാത് ലോകങ്ങളിലുള്ള കാമചാരം, അവിടെ അയാൾ കേമനാണ്, അവിടെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അധീനമാണ്, അവിടെ അയാൾ സ്വതന്ത്രനാണെന്ന് വിചാരിക്കും, കരുതും അയാൾ സ്വതന്ത്രനാണ്. അല്ല, ഓരോ പോസ്റ്റിലിരിക്കുന്നവർ അവരവിടുത്തെ രാജാക്കന്മാരാണ്. അതിന്റെ മേലനിരയെ കാണുമ്പോൾ മുട്ട് പറയും, അതിന്റെ താഴെ കാണുമ്പോൾ അവരുടെ ചക്രവർത്തിയാണ്. ഇവരടുത്ത് ആജ്ഞാപിക്കും, വേറെടുത്ത് ഭയക്കും. ഇതുപോലെ പരിച്ഛിന്ന കാമചാരത്വം അന്യരാജ്യത്വം അർത്ഥപ്ര സർവതന്ത്ര സ്വാതന്ത്ര്യം ഓരോ ഒരു പരിമിതികൾക്ക് അധീനനാണ്. ആ സ്വാതന്ത്ര്യം ചുറ്റുപാടുകൾക്ക് അയാൾ അതീതനാണ്. ആന്തരിക സ്വാതന്ത്ര്യം, ശരീരം ഉള്ളിടത്തോളം ബാഹ്യമായ അസ്വാതന്ത്ര്യം ഉണ്ട് ആർക്കും, ജ്ഞാനിക്കായാലും ശരി. ഇതല്ല പറയുന്നു ആത്മീയ സ്വാതന്ത്ര്യം, ആന്തരികമായ സ്വാതന്ത്ര്യം അത് കിട്ടുന്നില്ല. സാധിച്ചേത്വം അതിലേറ്റക്കുറച്ചിലുണ്ട്, ഓരോരുത്തരും എത്തിച്ചേരുന്ന സ്ഥലം ഓരോ സ്ഥലമാണ്. പിന്നെ ഓരോ പോസ്റ്റിൽ നിന്നും പ്രൊമോഷൻ കിട്ടി, പ്രൊമോഷൻ കിട്ടി ഉയർന്നു പോകും. ഓരോരോ സ്ഥലത്തിരിക്കുമ്പോൾ അവൻ ഞെളിയും, ഞാനാണ് ഇവിടുത്തെ സർവാധിപതി. സാധിച്ചേത്വം ഏറ്റക്കുറച്ചിലുണ്ട്, യഥാപ്രാപ്ത സ്വരാജ്യ കാമചാരത്വ അനുവാദേന. ഓരോ സ്ഥലത്തും കിട്ടുന്ന ആ കാമചാരിത്വ സ്വാതന്ത്ര്യം അതിനെ ഓരോന്നിനെയും മനസ്സിലാക്കിക്കൊണ്ട് തത്തനിവൃത്തി, അതിൻ്റെ എല്ലാം നിവൃത്തി പറയും. അങ്ങനെ എന്തെങ്കിലും ഒരു പോസ്റ്റ് കിട്ടി ഞെളിയുന്നതല്ല, ഇവിടെ പറയുന്നത് ആന്തരിക സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഭൂച്ചതേ സ്വരാടിത്യാദിന പരമസ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയുന്നു, പരമനിരപേക്ഷതയെ കുറിച്ച് പറയുന്നു. അയാൾ സ്വയം ചക്രവർത്തിയാണ്, സ്വരാട്ട് സ്വയം പ്രകാശിക്കുന്നവനെന്ന് മറ്റു പ്രകാശത്തിനൊന്നും അധീനനല്ല. മറ്റൊരു സ്വയം നിരപേക്ഷ, അത് ബാഹ്യമായ പ്രവൃത്തികളിലല്ല. ബാഹ്യമായ പ്രവൃത്തിയിൽ ആ അത് അങ്ങനെ ധരിക്കരുത്. തനിക്ക് തോന്നുന്നതൊക്കെ പ്രവർത്തിക്കുന്നു, എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യും എന്നുള്ള ആ മനോഭാവമല്ല സാധാരണ മനുഷ്യന് വരുന്നത്. അതൊക്കെ തൻ്റെ ഇടമൊന്നോ അഹങ്കാരമൊന്നോ എന്നെല്ലാം പറയാം. അതല്ല ഇവിടെ പറയുന്നത്, ആന്തരികമായി അയാൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യമാണ്, അതാ പറയുന്നത്. ഇത് ബാഹ്യമായതിനെ അനുകരിച്ചിട്ട് എനിക്ക് ഇവിടെ ഇനിയിപ്പോ ചക്രവർത്തിമാരൊന്നുമില്ല, ഞാനിന്ന് ഇഷ്ടമുള്ളിടത്ത് പോയി ഇഷ്ടമുള്ളത് ചെയ്യും, ആരാ ചോദിക്കാൻ, അങ്ങനെ പറഞ്ഞാൽ കാര്യം അറിവില്ലായ്മ അവിവേകം ഇതല്ല. സ്വസ്വരാട്ട് ബാക്കിയുള്ള എല്ലാ പരിമിതികളെയും നിഷേധിക്കുന്നു. അല്ല, ആന്തരിക സ്വാതന്ത്ര്യത്തെ ശ്രുതി പ്രഖ്യാപനം ചെയ്യുന്നതാണ് സ്വസ്വരാട്ട്. ഇതാണ് ഇതിന്റെ ഫലം, ആത്മവിദ്യയുടെ ഫലം, ആന്തരികമായ സ്വാതന്ത്ര്യത്തെ അനുഭവിക്കുന്നു. നമ്മൾ പറയുന്നില്ലോ അത് ബുദ്ധിമുട്ടാണ്, ഇത് ബുദ്ധിമുട്ടാണ്, അവിടെ അതാണ് ഇതാണ് എന്ന് നമ്മുടെ ഉള്ളിൽ തട്ടിപ്പറയണേ, അവിടെയൊക്കെ അസ്വാതന്ത്ര്യം അനുഭവിക്കുന്നു ആന്തരികമായി. അത്തരം അസ്വാതന്ത്ര്യങ്ങളെ പരിഹരിക്കുന്നതാണ് ആത്മവിദ്യ. സ്വയം താൻ തന്നെ തനിക്ക് സൃഷ്ടിച്ച ഓരോ പരിമിതികൾ, തന്റെ കൽപ്പനകൾ, ഭാവനകൾ, ആ പരിമിതികളിൽ പെട്ടി ഓരോ ജീവൻ ഇങ്ങനെ വീർപ്പുമുട്ടുകയാണ്. അവർക്ക് ആന്തരികമായ സ്വാതന്ത്ര്യം എന്തെന്നുള്ള അറിയത്തില്ല, ഭൗതികനും അറിയുന്നില്ല, ആത്മീയനും അറിയുന്നില്ല. അതറിയിക്കാനാണ് ശ്രുതി പറയുന്നത്, ഇതാണ് ഇതിന്റെ ഫലം. അത് ഈ ആത്മബോധം കൊണ്ടേ ഉണ്ടാവും, വേറെ ഒന്നും കൊണ്ടും ഉണ്ടാവും. ഈ സാധനകളുടെ ഫലമായിട്ട് വിവേകം കൊണ്ട് മാത്രമേ അത് ഒരാൾക്ക് ആ സ്വാതന്ത്ര്യത്തെ ആന്തരികമായി അറിയാൻ കഴിയൂ. അത പുനറിയ അന്യഥ അത ഉക്തദർശന അന്യഥ വൈപരീത്യേന യഥോക്തമേവ സമ്യഗ്നവിദുഹു. ഇതല്ലാതെ ബാക്കി എന്തെല്ലാം ചെയ്താൽ, ഇവിടെ എത്രയോ സാധനങ്ങൾ നിർദ്ദേശിച്ചു, നാമത്തിൽ തുടങ്ങി പ്രാണൻ വരെ എന്തെല്ലാം ഉപാസനകളെ കുറിച്ച് പറഞ്ഞു, എന്തെല്ലാം ഫലങ്ങളെ കുറിച്ച് പറഞ്ഞു. ഇവിടെ തന്നെ നമ്മൾ എന്തെല്ലാം നേടാൻ വേണ്ടി പരിശ്രമിക്കുന്നു, എവിടെ ജീവിച്ചാലും, സമൂഹത്തിൽ ജീവിച്ചാലും, ആശ്രമത്തിൽ ജീവിച്ചാലും, ചെല്ലുന്നിടത്ത് എന്തെങ്കിലും നേടണം, ഇതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. ഒന്നും നേടിയവർക്ക് ഒന്നും ഈ സ്വാതന്ത്ര്യമില്ല, ആന്തരികം സ്വയം അസ്വതന്ത്രനാകുന്നു, സ്വയം അസ്വസ്ഥനാകുന്നു, മറ്റുള്ളവരെ അസ്വസ്ഥരാക്കുന്നു. ഇത്രയോ അത് പറയുന്നു, ഏ പുനർ അന്യതാത ഉക്ത ദർശനാഥ. അതിനെ ഭൗതികമായാലും ശരി ആധ്യാത്മികമായ ഉപാസനകളായാലും ശരി, അന്യഥാ വൈപരീത്യനെ യഥോക്തമേവ എന്ന സമ്യക് വിദുഹു. ഇത് ശരിക്കും മനസ്സിലാക്കാത്തത്, ഈ പറയുന്ന ആത്മബോധം എന്താണെന്ന് മനസ്സിലാക്കാത്തവൻ, എന്താണ് ആത്മീയതയെന്ന് മനസ്സിലാക്കാത്തവൻ, അവനൊരിക്കലും സ്വസ്ഥതയില്ല. മരണം വരെ സ്വസ്ഥത കാണത്തു. എന്നും ഇങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കും, കരഞ്ഞും വിളിച്ചുമൊക്കെ പോയിക്കൊണ്ടിരിക്കും. ഈ ബോധം ഉണ്ടാകാത്തിടത്തോളം കാലം സംവിഘ്ന വിധുഹയെ അന്യരാജാനവും ഭവന്തി, അവനെന്നും അന്യാധീനനായിരിക്കും. ഏതെങ്കിലും ഒരു വ്യക്തിയുടെ അധീനത ഒന്നുമില്ല, നമ്മുടെ ചുറ്റുപാടുകൾക്കെല്ലാം അധീനമായിരിക്കും. ഈ ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളെന്ന നാനാ വിഷയങ്ങളായിരിക്കും, നാനാ ഉപാധികളായിരിക്കും. ഈ ഉപാധിക്ക് അധീനനായി ജീവിക്കും. ആ സ്വാതന്ത്ര്യം അവന് അനുഭവിക്കാൻ കഴിയത്തില്ല. ഇവിടെ പ്രത്യേകത പറയുന്നത് സാധകനായാലും ശരി, ഇവിടെ പ്രാണോപാസന വരെയുള്ള വലിയ വലിയ സാധനങ്ങളെ കൊടുക്കാൻ പറഞ്ഞു. ഗംഭീരമായ സാധനങ്ങൾ ചെയ്യുന്നവനായാലും ശരി, അവന് സ്വാതന്ത്ര്യം കിട്ടത്തില്ല. അതിനാണ് നമ്മൾ പറയുന്നത്, സാധാരണ ഭാഷയിൽ നമ്മൾ മനസ്സിന് ടെൻഷനാണ്, മനസ്സിന് സംഘർഷമാണ്. ഡിപ്രഷനാണ്, ഇങ്ങനെയൊക്കെ പറയുന്നത്. ഇതിൽ നിന്നെല്ലാം ഉള്ള മോചനത്തെ കുറിച്ച് പറയുന്നു. പരോ രാജാസ്വാമി യേശു, അവന് വേറെ ആയിരിക്കും രാജാവ്, ചുറ്റുപാടുകൾ ഉപാധികൾ അവനെ ആശ്രയിച്ചിരിക്കും, അവന്റെ സുഖവും ദുഃഖമുണ്ടാവും. യേശാന്തെ അന്യരാജാനഹത്തെ, അവരെല്ലാം മറ്റ് രാജാക്കന്മാരുള്ളവരാണ്, അങ്ങനെ ഒരു രാജാവും പാടില്ല. ബാഹ്യമായൊരു ഉപാധിയും തന്റെ സ്വാതന്ത്ര്യത്തിന് തടസ്സമാക്കി സ്വീകരിക്കാൻ പാടില്ല. അതങ്ങനെ വിചാരിച്ച സാധ്യമല്ല, അതിന് ഈ പറയുന്ന ഭൂമവിദ്യയിലൂടെ സാധ്യം, ആത്മബോധത്തിലൂടെ. ആത്മബോധത്തിന് വേണ്ടി മറ്റുപാധികളെ സ്വീകരിക്കും. ആത്മബോധത്തിൽ മറ്റുപാധികൾക്കൊന്നിനും തന്നെ അവിടെ പ്രസക്തിയില്ലാതെ. മറിച്ചാണെങ്കിലോ കിഞ്ച ക്ഷയ്യ ലോകാഹ ക്ഷയോ ലോകോ യേശാന്തേ ക്ഷയ ലോക, മറിച്ചാണെങ്കിൽ അവർ നേടുന്നതെല്ലാം ക്ഷയിക്കുന്നതാണ്. നമുക്കറിയാം, ഈ ലോകത്തിൽ നമ്മൾ എന്തൊക്കെ നേടുന്നു അതൊക്കെ ക്ഷയിച്ചു പോകും, അതിലല്പസുഖം കിട്ടുമെങ്കിലും. കുറച്ച് ഉയർന്ന പോസ്റ്റിലേക്ക് എന്നാൽ കുറച്ച് സുഖം കിട്ടും, മറ്റുള്ളവരുടെ മേക്കിട്ട് കയറാൻ അവസരം കിട്ടിക്കഴിഞ്ഞാലും അതൊക്കെ ഒരു സുഖമാണ്. പക്ഷെ ക്ഷയ ലോക, അതെല്ലാം പോകും. ഇതിനൊന്നും കഴിയാത്ത ഒരു കാലം വരും, അപ്പോൾ ഇതെല്ലാം പോകും. നാല് കാലം പൊക്കി കിടന്ന് നിലവിക്കാനേ പറ്റും. ക്ഷയലോകോ യേശാന്തി ക്ഷയലോകാഹ, എല്ലാം നശിച്ചു പോകുന്നതാണ് ലോകം ഫലം. ഇനി എന്തെങ്കിലും സാധന ചെയ്തുണ്ടാക്കുന്ന ഫലങ്ങളായാലും ശരി, ഭൗതികമായ ഫലങ്ങളായാലും ശരി, എന്തുകൊണ്ട് ഭേദദർശനസ്യ അല്പവിഷയത്വമാണ്? അത്യന്തികമായി ഭേദദർശനമാണല്ലോ. ആത്മീയവേദം സർവമെന്നുള്ള ആത്മബോധമല്ലല്ലോ. ഭേദദർശനം കൊണ്ടാണല്ലോ ഓരോന്നും കൂടെ നേടണമെന്ന് ആഗ്രഹിക്കും, അത് നേടണം ഇത് നേടണം. അല്പം ച തത് മർത്യം ഇത്യവോചാമ, അതുകൊണ്ട് പറയുന്നു ഞാനിത് സനത്കുമാരൻ പറയുകയാണ്, ഇതൊക്കെ അല്പമാണ്. നാരദനോട് പറയുകയാണ്, നീ എന്തൊക്കെ നേടിയോ, എന്തൊക്കെ വിജ്ഞാനങ്ങൾ നേടിയോ, എന്തൊക്കെ മറ്റെന്തൊക്കെ ആത്മബോധം ഒഴികെ വേറെ എന്തൊക്കെ നേടിയോ, അതൊക്കെ ഇല്ലാതാകുന്നതാണ് മർത്യം. തസ്മാം ഏ ദ്വൈത ദർശന, ഇതിനൊക്കെ അടിസ്ഥാനപരമായിരിക്കുന്ന കാര്യം ആ ദ്വൈത ദർശനമാണ്. ആ ദ്വൈത ദർശനം അതിനെന്ത് പേരിട്ടാലും ശരി, ഭക്തി എന്നോ ജ്ഞാനമെന്നോ യോഗമെന്നോ എന്ത് പേരിട്ടാലും ശരി, അത് ദ്വൈത അധിഷ്ഠിതമാണോ, അവന്റെ ഫലം ഇത് തന്നെ. ക്ഷയ ലോകാഹ, അവര് നേടുന്നതെല്ലാം ഒരിക്കൽ കൈവിടും. സ്വദർശന അനുരൂപ്യണൈവ ഭവന്തി, എന്താണ് നേടുന്നതിനനുസരിച്ച്. വലിയത് നേടുകയാണെങ്കിൽ വലിയ നഷ്ടമായിരിക്കും, ചെറിയത് നേടുകയാണെങ്കിൽ ചെറിയ നഷ്ടം, ഇത്രയേ ഉള്ളൂ. അതാണ് സ്വദർശന അനുരൂപ്യണ, തന്റെ നേട്ടത്തിനനുസരിച്ച് തന്റെ അനുഭവത്തിനനുസരിച്ച് പോകും. അതൈവ തേഷാം സർവേഷു ലോകേഷു കാമജാലവും. അതുകൊണ്ട് അവനവൻ നേടുന്നിടത്ത് അവന് ചക്രവർത്തി ആയിരിക്കാം എന്നുള്ളതല്ലാതെ, ആത്മബോധം കൊണ്ടുവരുന്ന സർവോപാധി വിനിർമുക്തത നിരപേക്ഷത അതവന് ലഭിക്കത്തില്ല എന്ന് പറഞ്ഞു. അതിന്റെ എന്താണ് ഇത് എന്തല്ല രണ്ടിനും വ്യക്തമാക്കാൻ വേണ്ടി അത് പറയണമല്ലോ. ഏതെങ്കിലും മലയിൽ കയറിയിട്ട് അത് ഹിമാലയമാണെന്നോ ഭ്രമിച്ചു പോയോ? പിന്നെ അവനൊരിക്കലും ഹിമാലയത്തിൽ കയറാൻ അവസരം കിട്ടാതെ അവിടെ തന്നെ ഇതാണ് ഹിമാലയം എന്ന് പറയുന്നത്. കാരണം ഹിമാലയം പോലെ പല മലകളുമുണ്ട്. അപ്പോ ഏതാണ് ഹിമാലയം, അല്ലാത്തത് ഏതാണ് ഹിമാലയം, രണ്ടും വ്യക്തമാക്കിയിട്ടുണ്ട്. മറ്റുപാസനകളുടെ ദ്വൈത ദർശനം കൊണ്ട് എന്തൊക്കെ നമ്മൾ നേടുന്നോ അതൊക്കെ നശിക്കുന്നതാണ്. ഭൂമവിദ്യ മാത്രമേ അവന് നിർവാഹികമായ സ്വാതന്ത്ര്യത്തെ കൊടുക്കുന്നുള്ളൂ.